ലൂക്കോസ് അദ്ധ്യായം 8. അടുത്ത ദിവസം യേശു ഏതാനും നഗരങ്ങളിലൂടെയും ചെറിയ പട്ടണങ്ങളിലൂടെയും സഞ്ചരിച്ചു. യേശു ദൈവരാജ്യത്തെപ്പറ്റിയുള്ള സുവിശേഷം പ്രസംഗിച്ചു. 12 ശിഷ്യന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഏതാനും സ്ത്രീകളും അവനോടൊപ്പം ഉണ്ടായിരുന്നു. യേശു ആ സ്ത്രീകളെ അശുദ്ധാത്മാക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചിരുന്നു. സ്ത്രീകളിൽ ഒരുവൾ മറിയയായിരുന്നു. അവൾ മഗ്നല എന്ന പട്ടണത്തിൽ ഉള്ളവളാണ്. അവളിൽ നിന്ന് 7 ഭൂതങ്ങൾ പുറത്തുപോയിരുന്നു. ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യയായ യോഹന്ന, ശൂശന്ന തുടങ്ങിയ അനേകം പേർ അവനോടൊത്തുണ്ടായിരുന്നു. ഈ സ്ത്രീകൾ യേശുവിനെയും ശിഷ്യന്മാരെയും സ്വന്തം പണം നൽകി സഹായിച്ചിരുന്നു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും യേശുവിന്റെ അടുത്തേക്ക് അനവധി ആളുകൾ വന്നു. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു.
ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാനായി പുറപ്പെട്ടു. അതിൽ ചില വിത്തുകൾ വഴിയോരത്തു വീണു. ആളുകൾ അവയെ ചവിട്ടി നടന്നു. പക്ഷികൾ അത് മുഴുവൻ തിന്നു. ചില വിത്തുകൾ പാറയിൽ വീണു. അവ മുളച്ചു വളരാൻ തുടങ്ങിയെങ്കിലും വെള്ളം കിട്ടാതെ കരിഞ്ഞു. ചിലവ മുൾച്ചെടികൾക്കിടയിൽ വീണു. അവ വളരാൻ തുടങ്ങിയെങ്കിലും അവയോടൊപ്പം വളർന്ന മുൾച്ചെടികൾ അവയുടെ വളർച്ച തടഞ്ഞു. ചിലവ നല്ല കൃഷിയിടങ്ങളിൽ തന്നെ വീണു. അവ വളർന്ന് 100 വിളവ് നൽകി.
യേശു കഥ അവസാനിപ്പിച്ചു. അനന്തരം അവൻ പറഞ്ഞു,
കേൾക്കണമെന്നുള്ളവർ കേൾക്കട്ടെ.
യേശുവിന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു,
എന്താണ് ഈ കഥയുടെ അർത്ഥം?
യേശു പറഞ്ഞു,
നിങ്ങൾ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ഞാൻ സാരോപദേശ കഥകളിലൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. എന്തെന്നാൽ മറ്റുള്ളവർ നോക്കിയാലും കാണാതിരിക്കാനും കേട്ടാലും മനസ്സിലാകാതിരിക്കാനും വേണ്ടി. ആ കഥയുടെ അർത്ഥമിതാണ്, വിത്തുകൾ ദൈവവചനമാണ്. വഴിയോരത്ത് വീണ വിത്തുകൾ ദൈവവചനം കേട്ടവരെ പോലെയാണ്. പക്ഷേ പിശാച് വന്ന് അവരുടെ മനസ്സിൽ നിന്നും വചനങ്ങളെ എടുത്തുകളയുന്നു. അവർ വചനങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും തന്മൂലം രക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. പാറയിൽ വീണ വിത്തുകളാകട്ടെ വചനങ്ങൾ കേട്ട് സസന്തോഷം സ്വീകരിക്കുന്നവരെ പോലെയാണ്. പക്ഷേ അവർക്ക് ആഴത്തിൽ വേരുകളില്ല. അവർ കുറച്ചു നേരത്തേക്ക് വിശ്വസിക്കുന്നു, പക്ഷേ പ്രലോഭനങ്ങൾ വരികയായി. അപ്പോൾ അവർ വിശ്വാസം അവസാനിപ്പിച്ച് ദൈവത്തെ ഉപേക്ഷിക്കും. മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകൾ എന്തെന്നോ, അവർ ദൈവവചനത്തെ കേൾക്കുന്നതോടൊപ്പം ആശങ്കകളാലും സമ്പത്തിനാലും ജീവിത സുഖങ്ങളാലും വളർച്ച മുരടിച്ചവരാണ്. അതിനാൽ അവർ നല്ല ഫലത്തെ ഉണ്ടാക്കുന്നില്ല. എന്നാൽ നല്ല കൃഷിഭൂമിയിൽ വീണ വിത്തുകൾ നല്ലതും സത്യസന്ധവുമായ ഹൃദയത്തോടെ ദൈവവചനം സ്വീകരിക്കുന്നവരാണ്. അവർ ദൈവവചനത്തെ അനുസരിക്കുകയും ക്ഷമാപൂർവം നല്ല ഫലത്തെ ഉളവാക്കുകയും ചെയ്യുന്നു. ആരും വിളക്ക് കൊളുത്തിയിട്ട് അത് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ ഒളിച്ചു വെക്കുകയോ ചെയ്യുന്നില്ല. പകരം വീട്ടിൽ വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിലേക്കായി വിളക്ക് ഒരു വിളക്കുകാലിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒളിച്ചു വെക്കുന്നതെന്തും പുറത്ത് കാണാറാകും. എല്ലാ രഹസ്യവും വെളിപ്പെടുകയും പുറത്തറിയുകയും ചെയ്യും. നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നതിനാൽ ജാഗരൂകരാകുക. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ഇല്ലാത്തവനിൽ നിന്ന് തനിക്കുണ്ടെന്നവൻ കരുതുന്നതും എടുക്കും.
യേശുവിന്റെ അമ്മയും സഹോദരന്മാരും അവനെ കാണാനെത്തി. അവിടെ അനേകം പേരുണ്ടായിരുന്നതിനാൽ അമ്മയ്ക്കും സഹോദരന്മാർക്കും യേശുവിന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. ആരോ യേശുവിനോട് പറഞ്ഞു,
നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു, അവർ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു.
യേശു അവരോട് പറഞ്ഞു,
എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ്.
ഒരു ദിവസം യേശുവും അവന്റെ ശിഷ്യന്മാരും ഒരു വള്ളത്തിൽ കയറി. യേശു അവരോട് പറഞ്ഞു,
എന്നോടൊപ്പം അക്കരയ്ക്ക് കടക്കൂ.
അതിനാൽ അവർ അക്കരയ്ക്ക് യാത്രയായി. അവർ യാത്ര ചെയ്യവേ യേശു ഉറങ്ങി. ഒരു കൊടുങ്കാറ്റടിച്ച് തടാകം ഇളകി മറിഞ്ഞു. വള്ളത്തിൽ വെള്ളം നിറഞ്ഞു. അവരെല്ലാം അപകടത്തിലായി. ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. അവർ പറഞ്ഞു,
ഗുരു, ഞങ്ങൾ നശിക്കുന്നു.
യേശു ഉണർന്നെണ്ണീറ്റു. അവൻ കൊടുങ്കാറ്റിനും തിരമാലകൾക്കും ആജ്ഞ നൽകി. കാറ്റു നിന്നു. തടാകം ശാന്തമായി. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
നിങ്ങളുടെ വിശ്വാസം എവിടെ?
ശിഷ്യന്മാർ ഭയപ്പെടുകയും വിസ്മയിക്കുകയും ചെയ്തു. അവർ പരസ്പരം പറഞ്ഞു,
ഇവൻ എങ്ങനെയുള്ള മനുഷ്യൻ! കാറ്റിനോടും വെള്ളത്തോടും അവൻ കൽപ്പിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു.
യേശു അവന്റെ ശിഷ്യന്മാരും ഗലീലയിൽ നിന്ന് തടാകം മുറിച്ചു കടന്ന് ഗരസേനിയർ വസിക്കുന്നിടത്ത് ചെന്നു. യേശു വള്ളത്തിൽ നിന്ന് കരക്കിറങ്ങിയപ്പോൾ ആ നഗരത്തിൽ നിന്ന് വന്ന ഒരാൾ യേശുവിന്റെ അടുത്തു ചെന്നു. ആ മനുഷ്യനെ ഭൂതം ബാധിച്ചിരുന്നു. വളരെ കാലമായി അയാൾ വസ്ത്രം ധരിച്ചിരുന്നില്ല. അയാൾ വീട്ടിലല്ല, മരിച്ച ശവക്കുടീരങ്ങളിലാണ് വസിച്ചിരുന്നത്. ഭൂതം പലതവണ അവനെ ആക്രമിച്ചു കീഴടക്കി. കാലും കൈയും ചെങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവൻ പലപ്പോഴും ചെങ്ങല തകർത്തുവെങ്കിലും അവനിലെ ഭൂതം ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ അവനെ നിർബന്ധിച്ചു. അപ്പോൾ യേശു അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ ആജ്ഞാപിച്ചു. അയാൾ യേശുവിന്റെ മുമ്പിൽ വീണ് വലിയ ഉച്ചത്തിൽ അലറി,
യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നിനക്ക് എന്നെ കൊണ്ട് എന്താണ് വേണ്ടത്? എന്നെ ശിക്ഷിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
യേശു അവനോട് ചോദിച്ചു,
നിന്റെ പേരെന്താണ്?
അയാൾ മറുപടി പറഞ്ഞു,
ലഗിയോൻ.
അയാളെ അനേകം ഭൂതങ്ങൾ ബാധിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകുവാൻ തങ്ങളോട് ആജ്ഞാപിക്കരുതേ എന്നവർ യേശുവിനോട് അപേക്ഷിച്ചു. അവിടെ ഒരു മലഞ്ചെരുവിൽ ഒരു വലിയ പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. അവയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കണമെന്ന് ഭൂതങ്ങൾ യേശുവിനോട് യാചിച്ചു. യേശു അനുവദിച്ചു. അപ്പോൾ ഭൂതങ്ങൾ അയാളിൽ നിന്നിറങ്ങി പന്നികളിലേക്ക് പ്രവേശിച്ചു. പന്നികൾ കുന്നിറങ്ങി താഴെ തടാകത്തിൽ വീണു മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചിരുന്നവർ ഓടിപ്പോയി. അവർ നഗരത്തിലും ഗ്രാമങ്ങളിലും ഇക്കാര്യം പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് കാണുവാൻ ജനങ്ങൾ പുറത്തു വന്നു. അവൻ യേശുവിന്റെ അടുത്തു വന്നു. യേശുവിന്റെ കാൽക്കൽ ഭൂതങ്ങളിൽ നിന്ന് വിമുക്തനായവൻ ഇരിക്കുന്നത് അവർ കണ്ടു. അയാൾ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അയാൾ പ്രശാന്തനായിരുന്നു. ജനങ്ങൾ ഭയചകിതരായി. സംഭവങ്ങളെല്ലാം കണ്ടവർ മറ്റുള്ളവരോട് യേശു അയാളെ എങ്ങനെ സുഖപ്പെടുത്തിയെന്നത് വിശദീകരിച്ചു. ഗരസേനിയ പ്രദേശത്തുള്ള എല്ലാവരും അവിടം വിട്ടുപോകാൻ യേശുവിനോട് ആവശ്യപ്പെട്ടു. എല്ലാവരും ഭയന്നിരുന്നു. അതിനാൽ യേശു വഞ്ചിയിൽ കയറി ഗലീലയിലേക്ക് മടങ്ങി. ഭൂതങ്ങളിൽ നിന്ന് വിമുക്തനായവൻ തന്നെ കൂടി കൊണ്ടുപോകുവാൻ അവനോട് യാചിച്ചു.
വീട്ടിലേക്ക് മടങ്ങുക. നിനക്ക് ദൈവം ചെയ്തു തന്നതെല്ലാം എല്ലാവരോടും പറയുക
എന്നു പറഞ്ഞ് യേശു അയാളെ അയച്ചു. അയാൾ നഗരത്തിലാകെ സഞ്ചരിച്ച് യേശു അവനായി ചെയ്ത പ്രവൃത്തികൾ വിവരിച്ചു. ഗലീലയിൽ മടങ്ങിയെത്തിയ യേശുവിനെ ജനക്കൂട്ടം സ്വാഗതം ചെയ്തു. അവർ ഓരോരുത്തരും അവനെ കാത്തിരിക്കുകയായിരുന്നു. യായിറോസ് എന്നു പേരായ ഒരുവൻ അവന്റെ അടുത്തെത്തി. അയാളായിരുന്നു യഹൂദ പള്ളിയിലെ പ്രമാണി. യായിറോസ് യേശുവിന്റെ കാൽക്കൽ വീണു. തന്റെ വീട്ടിലേക്ക് വരാൻ അപേക്ഷിച്ചു. യായിറോസിന് ഒരേ ഒരു മകളുണ്ടായിരുന്നു. 12 വയസ്സായ അവൾ മരിക്കാറായിരുന്നു. യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പോകവേ അവന് ചുറ്റും ആളുകൾ തിക്കി തിരക്കി സമ്മർദ്ദമേൽപ്പിച്ചുകൊണ്ടിരുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ എത്തി. അവളുടെ പണം മുഴുവനും ചികിത്സയ്ക്കു വേണ്ടി ചെലവാക്കിയെങ്കിലും ഒരു വൈദ്യനും അവളുടെ രോഗം ഭേദമാക്കാനായില്ല. അവൾ യേശുവിന്റെ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തുമ്പത്ത് തൊട്ടു. ആ നിമിഷം അവളുടെ രക്തസ്രാവം നിലച്ചു. അനന്തരം യേശു പറഞ്ഞു,
ആരാണ് എന്നെ തൊട്ടത്?
എല്ലാവരും തങ്ങളല്ല തൊട്ടതെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു,
ഗുരു, ആൾക്കാർ നിനക്ക് ചുറ്റും കൂടി തിക്കി തിരക്കുന്നു.
പക്ഷെ യേശു പറഞ്ഞു,
ആരോ ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട്. കാരണം എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു.
ഒളിച്ചിരിക്കാനാവില്ലെന്ന് ബോധ്യമായപ്പോൾ ആ സ്ത്രീ വിറച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു. അവൾ യേശുവിന് മുമ്പിൽ വണങ്ങി. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കെ അവൾ താൻ എന്തുകൊണ്ട് യേശുവിനെ തൊട്ടു എന്ന് വിശദീകരിച്ചു. അവനെ സ്പർശിച്ച മാത്രയിൽ തന്നെ തന്റെ രോഗം ഭേദമായെന്ന് അവൾ പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു,
മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. സമാധാനത്തോടെ പോകൂ.
അവൻ സംസാരിച്ചുകൊണ്ടിരിക്കവേ യഹൂദ പള്ളി അധികാരിയുടെ വീട്ടിൽ നിന്നൊരാൾ വന്നു പറഞ്ഞു,
നിന്റെ പുത്രി മരിച്ചുപോയി, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട.
യേശു അത് കേട്ടു. അവൻ യായിറോസിനോട് പറഞ്ഞു,
ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി, നിന്റെ മകൾ സുഖപ്പെടും.
യേശു ആ വീട്ടിലേക്ക് പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നീ ശിഷ്യന്മാർ, കുട്ടിയുടെ അപ്പനമ്മമാർ എന്നിവരൊഴികെ ആരെയും യേശുവിനോടൊപ്പം ഉള്ളിൽ കടക്കാൻ അനുവദിച്ചില്ല. എല്ലാവരും കുട്ടിയുടെ മരണത്തിൽ ദുഃഖിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യേശു പറഞ്ഞു,
കരയാതിരിക്കൂ, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക മാത്രമാണ്.
ജനങ്ങൾ യേശുവിനെ നോക്കി പരിഹസിച്ചു. എന്തെന്നാൽ കുട്ടി മരിച്ചുവെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ യേശു അവളുടെ കയ്യിൽ പിടിച്ചു വിളിച്ചു,
കുഞ്ഞേ, എഴുന്നേൽക്കൂ.
അവളുടെ ആത്മാവ് തിരികെ വന്ന് അവളിൽ പ്രവേശിക്കുകയും അവൾ ഉടൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. യേശു പറഞ്ഞു,
അവൾക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കൂ.
പെൺകുട്ടിയുടെ അപ്പനമ്മമാർ അത്ഭുത സ്തബ്ധരായി. നടന്നതെന്താണെന്ന് ആരോടും പറയരുതെന്ന് അവൻ അവരോട് നിർദ്ദേശിച്ചു.